നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ മടങ്ങി വരുമ്പോൾ ലോകത്തിലെ ജാതികൾ അവനെ സ്വാഗതം ചെയ്യുകയില്ല എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അവൻ ഭൂമിയെ ന്യായം വിധിക്കുവാനാണ് വരുന്നത്. അവൻ വരുമ്പോൾ ഈ ഭൂമിയിലെ ശത്രുത അവൻ ഇല്ലാതാക്കും. ഇരുമ്പുകോൾ കൊണ്ട് അവൻ അവരെ ഉടയ്ക്കും.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ രണ്ടു മാസത്തിലേറെയായി നാം പഠിച്ചുകൊണ്ടിരുന്ന സങ്കീർത്തന പുസ്തക പഠനം ഇന്ന് അവസാനിക്കുകയാണ്. വളരെ വേഗമാണ് നാം ഇത് പഠിച്ചതെങ്കിലും അനേകം പ്രിയപ്പെട്ടവർ ഇത് വളരെ പ്രയോജനകരമായിരുന്നു എന്ന് ഞങ്ങളെ എഴുതി അറിയിച്ചു. ഈ സങ്കീർത്തന പഠനം പ്രയോജനപ്പെടുത്തിയ എല്ലാ പ്രിയപ്പെട്ടവരോടും ഉള്ള നന്ദിയെ അറിയിക്കട്ടെ. സങ്കീർത്തന പഠനത്തിന്റെ വിഷയവിഭജനം ലഭിക്കാത്തവർ ഉടനെ എഴുതുക. കത്തുകളാണ് ഞങ്ങൾക്ക് വളരെ പ്രോത്സാഹനം തരുന്നത്. കത്തുകളിലൂടെയും ഫോണിലൂടെയും ഇമെയിലിലൂടെയും ഞങ്ങളുമായി ബന്ധപ്പെടുന്ന ഈ ശുശ്രൂഷയെ പ്രാർത്ഥനയിൽ ഓർക്കുകയും മറ്റ് സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്യുവാൻ താങ്കളെ ദൈവം ഉപയോഗിക്കട്ടെ. ഇതാ ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ പഠനത്തിലേക്ക് പ്രവേശിക്കാം.
ആശ്രയിക്കുവാൻ കൊള്ളാകുന്ന ആരിലെങ്കിലും ഒന്ന് ആശ്രയിക്കുവാനുള്ള തത്രപ്പാടിൽ മനുഷ്യൻ പരക്കം പായുന്നത് നാം എപ്പോഴും കണ്ടുകൊണ്ടാണിരിക്കുന്നത്. ആരിലെങ്കിലും ആശ്രയിക്കാതെ ജീവിക്കുക മനുഷ്യന് സാധ്യമല്ലല്ലോ. ശാശ്വതമെന്ന് കരുതി മനുഷ്യൻ പലപ്പോഴും ചാരുന്ന ഇടങ്ങൾ നിഴൽ പോലെ മാറിപ്പോകുന്നവയാണെന്ന് മനസ്സിലാക്കുമ്പോഴത്തെ നിരാശ ഭയങ്കരമാണ്. വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് മക്കളെ വളർത്തിയ പലരും അവരിൽ ആശ്രയം വെച്ചിരുന്നു. എന്നാൽ അത് അസ്ഥാനത്തായപ്പോൾ ഉണ്ടായ നിരാശ എത്ര ഭയങ്കരമാണെന്നറിയാമോ? സ്നേഹിക്കുന്നെന്ന് ചിന്തിച്ച് ചിലരെ കണ്ണടച്ച് വിശ്വസിച്ചവർ, എന്നാൽ അവർ വിശ്വസിച്ചത് അസ്ഥാനത്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഉണ്ടാകുന്ന നിരാശ. എന്നാൽ വാസ്തവമായി ആശ്രയിക്കുവാൻ കൊള്ളാകുന്നത് ആരാണെന്നറിയാമോ സുഹൃത്തെ? നമുക്ക് ഇന്നത്തെ പഠനത്തിൽ അതേക്കുറിച്ച് ചിന്തിക്കാം. കഴിഞ്ഞ രണ്ട് മാസത്തിൽ അധികമായി നാം സങ്കീർത്തന പുസ്തകമാണല്ലോ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ പഠനത്തോടുകൂടി സങ്കീർത്തന പുസ്തകത്തിന്റെ പഠനം അവസാനിക്കുകയാണ്. ഓർക്കുക, നാം പഠിച്ചതായ സങ്കീർത്തന പുസ്തകത്തിൽ നാം ഒരു ഓട്ടപ്രദക്ഷിണം മാത്രമേ നടത്തിയിട്ടുള്ളൂ. ശരിക്കും പഠിക്കുകയാണെങ്കിൽ ഓരോ സങ്കീർത്തനവും ആഴ്ചകൾ തന്നെ പഠിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തന്നതായിട്ടുള്ള ആശയങ്ങൾ വെച്ച് ഓരോ സങ്കീർത്തനവും നിങ്ങൾക്ക് കൂടുതലായി പഠിക്കുവാൻ സാധിക്കും. സങ്കീർത്തനങ്ങളുടെ പശ്ചാത്തലവും അതിലെ പ്രധാന ചിന്തയുമാണ് ഞാൻ ഓരോ സങ്കീർത്തനത്തിലും പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിച്ചത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുവാൻ മറക്കരുതേ. തീർച്ചയായും അത് ഞങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനവും കൂടുതൽ പ്രയോജനകരവുമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പലരും കത്തെഴുതിയ കാലമേ മറന്നു എന്ന് തോന്നുന്നു. കത്തിലൂടെ മാത്രമാണല്ലോ നമുക്ക് ബന്ധപ്പെടുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് കത്തുകൾ എഴുതുവാൻ മറക്കരുത്. ദൈവത്തിന്റെ നന്മയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്ന സങ്കീർത്തനമാണ് 146-ാം സങ്കീർത്തനം. സങ്കീർത്തന പുസ്തകത്തിലെ അവസാനത്തെ 5 കീർത്തനങ്ങൾ സ്തുതിഗാനങ്ങളാണ്. യഹോവയെ സ്തുതിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവയെല്ലാം ആരംഭിക്കുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കുക. യഹോവയെ സ്തുതിപ്പീൻ എന്ന ഈ സങ്കീർത്തനങ്ങളുടെ അവസാനത്തിലും നമുക്ക് കാണുവാൻ കഴിയും. ഇവയിൽ പീഡനത്തെക്കുറിച്ചോ കഷ്ടതകളെക്കുറിച്ചോ പറയുന്നില്ല. സഹായത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയോ ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുതലിനായുള്ള അപേക്ഷയോ ഇല്ല. ശാപവചനങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയും ഇതിലില്ല. പാപത്തിന്റെയും കഷ്ടതയുടെയും രാത്രി കഴിഞ്ഞിരിക്കുന്നു. നിലവിളി കഴിഞ്ഞുപോയി. 1000 ആണ്ട് വാഴ്ചയുടെ സുപ്രഭാതത്തിൽ സന്തോഷം കടന്നുവന്നിരിക്കുന്നു. നോക്കിക്കേ 146-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം, യഹോവയെ സ്തുതിപ്പീൻ. എൻ മനമേ യഹോവയെ സ്തുതിക്ക. നാം നമ്മുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കേണ്ടത് ആവശ്യമാത്രേ. രണ്ടും മൂന്നും വാക്യങ്ങൾ, ജീവനുള്ളെന്നും ഞാൻ യഹോവയെ സ്തുതിക്കും, ഞാനുള്ള കാലത്തോളം എന്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. മനുഷ്യന്റെ ശക്തിഹീനതയെ വെളിപ്പെടുത്തുന്ന വാക്യമാണ് മൂന്നാം വാക്യം. മനുഷ്യന്റെ ശരീരം, അവൻ ഒരു രാജകുമാരനായാലും വെറും പാവപ്പെട്ടവനായാലും അതിനെ ഉണ്ടാക്കിയ പൊടിയിലേക്ക് മടങ്ങിപ്പോകും. അപ്രകാരമുള്ള ഒരു മനുഷ്യനിൽ നിന്ന് സ്ഥായിയായ സഹായം ഒരിക്കലും വരികയില്ല. മനുഷ്യൻ പാപിയാണ്, അവനിൽ പ്രത്യാശയ്ക്ക് യാതൊരു വഴിയുമില്ല, അവൻ ഒരു കൃമി മാത്രമാണ്, മണ്ണിലേക്ക് മടങ്ങിപ്പോകുന്നവൻ. എല്ലാ മനുഷ്യരുടെയും ആവശ്യങ്ങളും രക്ഷയും ഒരുവനിൽ മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ. അവനാണ് സ്നേഹവാനായ യഹോവ, യാക്കോബിന്റെ ദൈവം. ഈ 146 സങ്കീർത്തനത്തിന്റെ അവസാനത്തെ വാക്യങ്ങളിൽ യഹോവ എന്ന വാക്ക് 8 പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുണ്ട്. 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. യാക്കോബിന്റെ ദൈവം സഹായമായി തന്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. അവൻ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കി. അവൻ എന്നേക്കും വിശ്വസ്തത കാക്കുന്നു. പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു. വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു. യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു. യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു. സഹായിക്കുന്ന കാര്യത്തിൽ ദൈവമാണ് നമ്മെ എപ്പോഴും നടത്തുന്നത് എന്നോർക്കണം. 9-10 വാക്യങ്ങളിൽ യഹോവ പരദേശികളെ പരിപാലിക്കുന്നു. അവൻ അനാഥനെയും വിധവയെയും സംരക്ഷണം ചെയ്യുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ മറിച്ചു കളയുന്നു. യഹോവ എന്നേക്കും വാഴും. സിയോനെ, നിന്റെ ദൈവം തലമുറ തലമുറയോളം തന്നെ. യഹോവയെ സ്തുതിപ്പീൻ. യഹോവ എന്ന നിലയിൽ അവൻ വീണ്ടെടുപ്പുകാരനാണ്. സൃഷ്ടാവെന്ന നിലയിൽ അവൻ എലോഹീമാകുന്നു. സങ്കീർത്തനക്കാരൻ ഇക്കാര്യം വളരെ വ്യക്തമാക്കുന്നുണ്ട്, യഹോവയെ സ്തുതിപ്പീനെന്ന്. 147 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ഭൂമിയോടും യെരുശലേമിനോടുമുള്ള ദൈവത്തിന്റെ നന്മയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിഗാനമത്രേ 147 സങ്കീർത്തനം. 1-2 വാക്യങ്ങൾ, യഹോവയെ സ്തുതിപ്പീൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. യഹോവ യെരുശലേമിനെ പണിയുന്നു, അവൻ ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നു. ഇത് ഇന്നുവരെ നിറവേറിയിട്ടില്ല, ഭാവിയിൽ ഇത് നിറവേറും. 3 വാക്യത്തിൽ നാം കാണുന്നു, മനം തകർന്നവരെ അവൻ സൌഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. മഹാപീഡനത്തിന്റെ ഭീകരതയിൽ കൂടി കടന്നുപോയവർക്ക് ദൈവം ഇപ്രകാരം ചെയ്യും. പ്രിയ സുഹൃത്തെ, എനിക്കും താങ്കൾക്കും വേണ്ടി അവൻ ഇപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. 4 വാക്യം, അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അവയ്ക്കൊക്കെയും പേർ വിളിക്കുന്നു. എത്ര അത്ഭുതകരമായ കാര്യമല്ലേ! നമ്മെ കരുതുന്ന ദൈവം, നക്ഷത്രങ്ങളുടെ എണ്ണം അറിയുന്ന ദൈവം. മാത്രമല്ല, മനുഷ്യന് എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത അത്രയും നക്ഷത്രങ്ങളുടെ സംഖ്യ ദൈവം അറിയുന്നു. അവയിൽ ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം പേരും അവൻ കൊടുത്തിരിക്കുന്നു. എത്ര മനോഹരമല്ലേ! 12 വാക്യം നോക്കിക്കേ, യെരുശലേമേ, യഹോവയെ പുകഴ്ത്തുക, സിയോനെ, നിന്റെ ദൈവത്തെ സ്തുതിക്ക. അവൻ നിന്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ചു, നിന്റെ അകത്ത് നിന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. 14 വാക്യത്തിൽ, അവൻ നിന്റെ ദേശത്ത് സമാധാനം വരുത്തുന്നു, വിശേഷമായ കോതമ്പുകൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുന്നു. രാജാവായ കർത്താവായ യേശുക്രിസ്തു, സമാധാനത്തിന്റെ രാജാവ്, യെരുശലേമിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ആ സമയം യെശയ്യാവിന്റെ പ്രവചനം നിവൃത്തിയാകും. അരിഷ്ടതയും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട് ആശ്വാസമറ്റവളും ആയുള്ളോവേ, ഞാൻ നിന്റെ കല്ല് അഞ്ജനത്തിൽ പതിക്കുകയും നീലക്കല്ലുകൊണ്ട് നിന്റെ അടിസ്ഥാനമിടുകയും ചെയ്യും. ഞാൻ നിന്റെ താഴികക്കുടങ്ങളെ പഞ്ചരാഗം കൊണ്ടും നിന്റെ ഗോപുരങ്ങളെ പുഷ്പരാഗം കൊണ്ടും നിന്റെ അറ്റങ്ങളെയൊക്കെയും മനോഹരമായ കല്ലുകൊണ്ടും ഉണ്ടാക്കും. നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. യെശയ്യാപ്രവചനം 54:11-13 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ദൈവം അത് ചെയ്യുവാൻ പോകുന്നു. ഇരുപതാം വാക്യത്തിൽ നാം കാണുന്ന 147 സങ്കീർത്തനത്തിന്റെ 20 വാക്യം. അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല, അവന്റെ വിധികളെ അവർ അറിഞ്ഞിട്ടുമില്ല. യഹോവയെ സ്തുതിപ്പീൻ. ഇസ്രായേൽ ജാതി അതുല്യമായ ജാതിയാണ്, പ്രത്യേക ജാതിയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ജനം എന്ന പേരിന് അർഹമായ ജാതി അവർ മാത്രമാണ്. ദൈവ വെളിപ്പാടിന്റെ അവകാശികൾ അവർ മാത്രമാണ്. അവരെക്കുറിച്ച് നിത്യമായ ഒരു ഉദ്ദേശം ദൈവത്തിനുണ്ടെന്ന് ദൈവം തന്റെ വചനത്തിൽ പറയുന്നു. അവരെക്കുറിച്ചുള്ള ദൈവോദ്ദേശം നിവർത്തിക്കപ്പെടുന്നതുവരെ നാം യെരുശലേമിന്റെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാകുന്നു എന്ന് ദൈവവചനം പറയുന്നു. ഇനി നാം 148 സങ്കീർത്തനത്തിലേക്ക് വരികയാണ്. ഈ സങ്കീർത്തനം ഉന്നതങ്ങളിലെ സ്തുതിയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. സ്വർഗത്തിലും ഭൂമിയിലുള്ള അവന്റെ സൃഷ്ടി മുഴുവൻ ഒന്നിച്ചു ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നത് എത്ര മനോഹരമായ ഗാനമായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കുക. 1 മുതൽ ഉള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, യഹോവയെ സ്തുതിപ്പീൻ, സ്വർഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിപ്പീൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പീൻ എന്ന് പറഞ്ഞ് താഴോട്ട് വായിക്കുന്നു. ഉന്നതങ്ങളിൽ മാത്രമല്ല, ഭൂമിയിലും അവന്റെ സൃഷ്ടി ദൈവത്തെ സ്തുതിക്കുന്നു. സ്വർഗവും ഭൂമിയും ദൈവത്തെ സ്തുതിക്കുന്ന അവസരത്തിലേക്ക് നീങ്ങിക്കൊണ്ടാണ് ഇരിക്കുന്നത്. സ്തുതിയുടെ ഒരു സങ്കീർത്തനം. ആരൊക്കെയാണ് സ്തുതിക്കേണ്ടത് എന്ന് ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിലെ രാജാക്കന്മാരും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല വംശങ്ങളും യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും എല്ലാവരും യഹോവയെ സ്തുതിക്കേണ്ടതാണ്. ഇനിയും 149 സങ്കീർത്തനത്തിലേക്ക് വരികയാണ്. രക്തത്താലുള്ള വീണ്ടെടുപ്പിലും ശക്തിയോടുകൂടിയ ന്യായവിധിയിലും കൂടി രാജ്യം സ്ഥാപിച്ചിരിക്കുന്നതിനാൽ സ്തുതിക്കുക, അല്ലെങ്കിൽ ഹല്ലേലൂയ ഗീതം പാടുക എന്നാണ് ഇവിടെ കാണുന്നത്. 1 വാക്യം, യഹോവയെ സ്തുതിപ്പിൻ, യഹോവയ്ക്ക് പുതിയൊരു പാട്ടും ഭക്തന്മാരുടെ സഭയിൽ അവന്റെ സ്തുതിയും പാടുവിൻ. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പുതിയ പാട്ടിനെക്കുറിച്ച് നാം മുമ്പ് ചിന്തിച്ചു കഴിഞ്ഞതാണ്. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പുകാരൻ എന്നതാണ് പുതിയ പാട്ടിന്റെ വിഷയം. 2 വാക്യം നോക്കിക്കാട്ടെ, ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവനിൽ സന്തോഷിക്കട്ടെ, സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്, അവൻ നമ്മുടെ സൃഷ്ടാവാണെന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമത്രേ. അതിനായി നാം ദൈവത്തെ സ്തുതിക്കേണ്ടത് ആവശ്യമാണ്. പർവ്വതത്തിന്റെ മുകളിൽ കയറുമ്പോഴും സമുദ്രത്തിൽ കൂടി സഞ്ചരിക്കുമ്പോഴും എല്ലാം നമുക്ക് അവനെ സ്തുതിക്കുവാൻ കഴിയും. നാം എത്ര ഉയർന്ന ഒരു സ്ഥലത്താണെങ്കിലും നമുക്കവനെ പാടി സ്തുതിക്കുവാൻ സാധിക്കും. തുടർന്ന് ജാതികളുടെ ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. 6 മുതലുള്ള വാക്യങ്ങൾ, അവരുടെ വായിൽ ദൈവത്തിന്റെ പുകഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായ്ത്തലയുള്ള വാളും ഉണ്ടായിരിക്കട്ടെ. ജാതികൾക്ക് പ്രതികാരവും വംശങ്ങൾക്ക് ശിക്ഷയും നടത്തേണ്ടതിനും അവരുടെ രാജാക്കന്മാരെ ചങ്ങലകളാലും അവരുടെ പ്രഭുക്കന്മാരെ ഇരുമ്പ് വിലങ്ങുകളാലും ബന്ധിക്കേണ്ടതിനും എഴുതിയിരിക്കുന്ന വിധി അവരുടെ മേൽ നടത്തേണ്ടതിനും തന്നെ. അത് അവന്റെ സർവ്വഭക്തന്മാർക്കും ബഹുമാനം ആകുന്നു. യഹോവയെ സ്തുതിപ്പീൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ മടങ്ങി വരുമ്പോൾ ലോകത്തിലെ ജാതികൾ അവനെ സ്വാഗതം ചെയ്യുകയില്ല എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അവൻ ഭൂമിയെ ന്യായം വിധിക്കുവാനാണ് വരുന്നത്. അവൻ വരുമ്പോൾ ഈ ഭൂമിയിലെ ശത്രുത അവൻ ഇല്ലാതാക്കും. ഇരുമ്പുകോൾ കൊണ്ട് അവൻ അവരെ ഉടയ്ക്കും. 2 സങ്കീർത്തനത്തിന്റെ 9 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതുപോലെ, ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ന്യായവിധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്ന് മറന്നുപോകരുത്. അതുകൊണ്ട് ദൈവം ആ ന്യായവിധിയെ ഇല്ലാതാക്കുന്ന ഒരു ദിവസം വരുവാൻ പോകുന്നു. ഇനി നാം 150 സങ്കീർത്തനമാണ് പഠിക്കാൻ പോകുന്നത്. ഓർക്കണം, സ്തുതിഗാനങ്ങളിൽ അവസാനത്തേതും സങ്കീർത്തന പുസ്തകത്തിലെ അവസാനത്തേതുമായ ഒരു അധ്യായം 150 സങ്കീർത്തനം. അതിമനോഹരമായ സങ്കീർത്തനം. എനിക്കറിയാം നിങ്ങളിൽ ഒരു നല്ല പങ്കിനും ഇത് മനഃപാഠം അറിയാമെന്ന്. ആരാധനയാണ് ഇതിലെ വിഷയം. ഞാൻ ഈ സങ്കീർത്തനം ഒന്ന് വായിക്കട്ടെ. യഹോവയെ സ്തുതിപ്പിൻ, ദൈവത്തെ അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പിൻ, അവന്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിപ്പിൻ, അവന്റെ വീര്യപ്രവർത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പിൻ, അവന്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവനെ സ്തുതിപ്പിൻ, കാഹളനാദത്തോട് അവനെ സ്തുതിപ്പിൻ, വീണയോടും കിന്നരത്തോടും കൂടെ അവനെ സ്തുതിപ്പിൻ, തപ്പിനോടും നൃത്തത്തോടും കൂടെ അവനെ സ്തുതിപ്പിൻ, തന്ത്രിനാഥത്തോടും കുഴലിനോടും കൂടെ അവനെ സ്തുതിപ്പിൻ, ഉച്ചനാദമുള്ള കൈത്താളങ്ങളോട് അവനെ സ്തുതിപ്പിൻ, അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോട് അവനെ സ്തുതിപ്പിൻ. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. യഹോവയെ സ്തുതിപ്പിൻ. ഒന്നാമതായി നാം കാണുന്നത് ആരാധന എന്നാൽ എന്താകുന്നു എന്നാണ്. എന്താണ് ആരാധന? ഇതിനുവേണ്ടി 150 സങ്കീർത്തനത്തിന്റെ 1 വാക്യത്തിൽ കാണുന്ന ഒരു പ്രസ്താവന നമുക്ക് പരിഗണിക്കാം. യഹോവയെ സ്തുതിപ്പിൻ. ഇവിടെ യഹോവയെ സ്തുതിക്കുന്നതിനാണ് ഊന്നൽ നൽകിയിരിക്കുന്നത്. അവനാണ് ആരാധ്യനായ വ്യക്തി, അഥവാ അവനെയാണ് ആരാധിക്കുന്നത്. സങ്കീർത്തനങ്ങളിൽ 2 കാര്യങ്ങൾക്ക് ഊന്നൽ നൽകിയിട്ടുണ്ട്. ഒന്ന്, ദൈവം സൃഷ്ടാവാകുന്നു എന്നതും അവൻ വീണ്ടെടുപ്പുകാരനാകുന്നു എന്നതും. നാം ജീവിക്കുന്ന ഈ ഭൂമിയെയും നാം കാണുന്ന ഈ പ്രപഞ്ചത്തെയും മുഴുവൻ ദൈവമാണ് സൃഷ്ടിച്ചത്. മനോഹരമായ സൂര്യപ്രകാശം ദൈവത്തിന്റെ വകയാണ്. അവനാണ് സൃഷ്ടാവ്. ദൈവം സൃഷ്ടിക്കാത്ത യാതൊന്നും തന്നെ നമ്മുടെ പക്കലില്ല. അവൻ സൃഷ്ടാവായതുകൊണ്ട് നമ്മുടെ ആരാധനയ്ക്ക് അവൻ യോഗ്യനാണ്. അവൻ വീണ്ടെടുപ്പുകാരനാകയാലും നമ്മുടെ ആരാധനയ്ക്ക് യോഗ്യനാണ്. അവൻ മാത്രമാണ് സൃഷ്ടാവ്. അവൻ മാത്രമാണ് വീണ്ടെടുപ്പുകാരൻ. തന്നോട് മത്സരിക്കാൻ ആരുമില്ലാത്ത മേഖലയിലാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്ന കാര്യം മറക്കരുത്. സൃഷ്ടിയുടെയും വീണ്ടെടുപ്പിന്റെയും കാര്യത്തിൽ അവൻ മാത്രമേയുള്ളൂ. അതുകൊണ്ട് അവന്റെ സൃഷ്ടിയിൽ നിന്നെല്ലാം അവരുടെ ആരാധനയും സ്തുതിയും മഹത്വവും അവൻ അവകാശപ്പെടുന്നു. ദൈവം തീഷ്ണതയുള്ള ദൈവമാകുന്നു എന്ന് തിരുവചനം പറയുന്നു. അവൻ തനിക്ക് വേണ്ടിയാണ് നമ്മെ സൃഷ്ടിച്ചത്. തനിക്ക് വേണ്ടി തന്നെ അവൻ നമ്മെ വീണ്ടെടുക്കുകയും ചെയ്തു. വിശ്വാസിക്ക് ദൈവത്തോടുള്ള ബന്ധത്തെ ചിത്രീകരിക്കുവാൻ മാനുഷിക നിലയിൽ വിവാഹത്തെ ഉപയോഗിക്കാറുണ്ട്. ഒരു ഭർത്താവ് അവന്റെ ഭാര്യയെ സ്നേഹിക്കുന്നു എങ്കിൽ അവൻ അവളെ മറ്റ് പുരുഷന്മാരുമായി പങ്കിടുകയില്ല. അവളെക്കുറിച്ച് അവൻ തീഷ്ണതയുള്ളവനാണ്. അവളുടെ സ്നേഹം അവനു വേണ്ടി മാത്രമുള്ളതാണ്. അതുകൊണ്ട് തിരുവചനത്തിൽ ക്രിസ്തുവിന്റെ മണവാട്ടി എന്ന് വിളിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വിശ്വാസികൾ, ക്രിസ്തുവിന്റെ സഭ, ദൈവത്തിനു വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവനെ മാത്രമാണ് നാം മഹത്വീകരിക്കേണ്ടത്. നാം അവനെ മാത്രമേ സ്തുതിക്കാവൂ. പത്മോസ് ദ്വീപിൽ വെച്ച് ദർശനം കാണുന്നതിന് യോഹന്നാൻ അപ്പോസ്തലനെ സഹായിച്ച ദൂതനെ അവൻ വീണ് ആരാധിക്കുവാൻ തുടങ്ങിയപ്പോൾ ദൂതൻ യോഹന്നാനെ ശാസിക്കുകയും ദൈവത്തെ ആരാധിക്കുവാൻ അവനോട് പറയുകയും ചെയ്യുന്നതായി നാം കാണുന്നുണ്ട്. ദൈവദൂതന്മാർ പോലും ആരാധിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. മറിയ ആരാധിക്കപ്പെടണമെന്ന് അവൾ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. താൻ മാത്രമല്ലാതെ മറ്റാരും ആരാധിക്കപ്പെടണമെന്ന് ദൈവത്തിന് ആഗ്രഹമില്ല. അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ജീവനുള്ളതൊക്കെയും അവനെ സ്തുതിക്കുന്ന ഒരു ദിവസം വരാൻ പോകുന്നു എന്ന് തിരുവചനം പറയുന്നു. തന്നെ സ്തുതിക്കുന്നതിനു വേണ്ടിയാണ് ദൈവം സകലത്തെയും സൃഷ്ടിച്ചത്. ഇനിയും ആരാണ് ആരാധിക്കേണ്ടത് എന്ന് നോക്കാം. ദൈവത്തെയാണ് ആരാധിക്കേണ്ടത് എന്ന് നാം ചിന്തിച്ചു. ആർക്ക് ആരാധിക്കുവാൻ കഴിയുമെന്ന ചോദ്യം അതിനെ തുടർന്ന് നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നില്ലേ? സങ്കീർത്തനകാരൻ പറഞ്ഞിരിക്കുന്നത് ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ എന്നാണ്. യഹോവയെ സ്തുതിപ്പീൻ എന്നവൻ പറയുമ്പോൾ, അതായത് നിങ്ങൾ യഹോവയെ സ്തുതിപ്പീൻ എന്നാണ് അർത്ഥം. നിങ്ങൾ എന്നതിനാണ് ഇവിടെ ഊന്നൽ കൊടുക്കേണ്ടത്. സങ്കീർത്തനകാരൻ മനുഷ്യജാതിയോട് പറയുകയാണ് നിങ്ങൾ യഹോവയെ സ്തുതിപ്പീൻ എന്ന്. തന്നോടുള്ള കൂട്ടായ്മയ്ക്കും മനുഷ്യർ തന്നെ സ്തുതിക്കുന്നതിനും വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യന്റെ അസ്തിത്വത്തിന് വേറെ കാരണമില്ല. എന്താണ് മനുഷ്യന്റെ പരമമായ ഉദ്ദേശം? ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അവനോട് നിത്യമായ കൂട്ടായ്മ അനുഭവിക്കുകയുമാണ് മനുഷ്യനെക്കുറിച്ചുള്ള പരമമായ ഉദ്ദേശം. തന്നെ മഹത്വപ്പെടുത്തേണ്ടതിനു വേണ്ടി ദൈവം ഈ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു. എനിക്കും നിങ്ങൾക്കും വേണ്ടിയല്ല ദൈവം അതിനെ സൃഷ്ടിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് ഇയ്യോബ് ഇപ്രകാരം പറഞ്ഞു, പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിക്കുകയും ചെയ്തപ്പോൾ അവ ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. സങ്കീർത്തനകാരൻ ഇങ്ങനെ പറഞ്ഞു, ജാതികളുടെ ദേവന്മാരൊക്കെയും മിഥ്യാമൂർത്തികളത്ര, യഹോവയോ ആകാശത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. ഭാവിയിൽ നിത്യതയോളം അവനെ പാടി സ്തുതിക്കുന്ന സംഗീത ഉപകരണമായി തീരേണ്ടതിനുവേണ്ടി ദൈവം ആകാശത്തെ ഉണ്ടാക്കി. മനുഷ്യൻ ആ പരമമായ ഉദ്ദേശത്തിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ടു എങ്കിലും അവൻ ആ ഉദ്ദേശത്തിൽ നിന്നും വ്യതിചലിച്ചുപോയി. ദൈവത്തോട് മനുഷ്യൻ സ്വരച്ചേർച്ചയില്ലാത്തവനായി തീർന്നു. ദൈവത്തോടുള്ള അവന്റെ കൂട്ടായ്മ ബന്ധം തകർന്നുപോയി. ഇന്ന് ഞാനും നിങ്ങളും ദൈവത്തെ പാടി സ്തുതിക്കുവാനുള്ള ഉദ്ദേശത്തോടുകൂടി സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രപഞ്ചത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ മനുഷ്യൻ സ്വരച്ചേർച്ചയില്ലാതെ തെറ്റിപ്പോയി. മനുഷ്യന്റെ താളം തെറ്റിപ്പോയി. സ്വർഗത്തിന്റെ താളത്തിന് വീണ്ടും മനുഷ്യനെ പൊരുത്തപ്പെടുത്തുകയാണ് ദൈവത്തിന്റെ പരമമായ ഉദ്ദേശം. ദൈവത്തിന്റെ ഈ വിശാലമായ പ്രപഞ്ചം ഒരു ശക്തമായ ഉപകരണമാണ്. ഈ ഉപകരണത്തിന് സംഭവിച്ചിരിക്കുന്ന താളപ്പിഴ പരിഹരിക്കുവാനായി അവൻ ഭൂമിയിൽ വന്നു. വീണ്ടെടുപ്പിൽ കൂടി അവൻ തന്റെ ജീവനെ നൽകിയതിൽ കൂടി ദൈവത്തിന്റെ സൃഷ്ടിയുമായി മനുഷ്യനെ ചേർച്ചയിലാക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, വീണ്ടെടുക്കപ്പെട്ടവരാണ് ഇന്ന് തങ്ങളുടെ സ്തുതി ശബ്ദം ഉയർത്തേണ്ടത്. വീണ്ടെടുക്കപ്പെട്ടവർക്ക് മാത്രമേ ഈ താളത്തിനൊത്ത് പാടുവാൻ കഴിയുള്ളൂ. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പാടുന്ന യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റേതായ എന്നേക്കുമുള്ളത്. യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിലും ഉള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ അവന്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്ത്, വീണ്ടെടുക്കപ്പെട്ടവർ അപ്രകാരം പറയുന്നില്ലെങ്കിൽ മറ്റാർക്കും തന്നെ അങ്ങനെ പറയുവാൻ കഴിയുകയില്ല. അതെ, സ്വർഗവുമായി നല്ല ആ ബന്ധത്തിൽ ആയിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ പറയുവാൻ സാധിക്കൂ. ഇന്ന് പാപം ലോകത്തിൽ നുഴഞ്ഞു കയറിയിരിക്കുന്നു. മനുഷ്യനെ ദൈവത്തിന്റെ ആ ഗായക സംഘത്തിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു. എന്നാൽ വ്യക്തികൾക്ക് ഇസ്രായേലിന്റെ മധുരഗായകനായ ദാവീദിന്റെ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി മടങ്ങി വരുവാൻ സാധിക്കും. മനുഷ്യനെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ശബ്ദമുയർത്തുവാൻ തക്കവണ്ണം കർത്താവായ യേശുക്രിസ്തു മനുഷ്യനെ അവന്റെ സൃഷ്ടാവും വീണ്ടെടുപ്പുകാരനുമായ ദൈവത്തോടുള്ള ശരിയായ ബന്ധത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. ഇനിയും ഒരു കാര്യം കൂടി, എന്തുകൊണ്ടാണ് നാം ആരാധിക്കേണ്ടത്? ഈ ചോദ്യത്തിനാണ് ഒടുവിലായി നാം ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. യഹോവയെ സ്തുതിപ്പീൻ, സ്തുതിപ്പീൻ എന്ന വാക്കിനാണ് ഇവിടെ നാം ഊന്നൽ നൽകുന്നത്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ വാസ്തവത്തിൽ ദൈവത്തെ ആരാധിക്കുന്നുള്ളൂ. ഇന്ന് ദൈവത്തെ ആരാധിക്കാനായി എത്ര പേർ പള്ളിയിൽ പോകുന്നുണ്ട്? പല ഉദ്ദേശത്തോടുകൂടിയാണ് ഇന്ന് പോകാറുള്ളതല്ലേ? ആത്മീയ ലഹരിയാണ് ആരാധന എന്നുള്ളത്. പ്രവർത്തികളുടെ പുസ്തകത്തിൽ അതിനൊരു നല്ല ഉദാഹരണം നാം കാണുന്നുണ്ട്. പെന്തക്കോസ്റ്റ് ദിവസം ശിമോൻ പത്രോസ് എഴുന്നേറ്റ് നിന്നൊരു പ്രസംഗം ചെയ്തു. ആ പ്രസംഗത്തെക്കുറിച്ച് വളരെയധികം നാം പറയാറുണ്ട്. എന്നാൽ വാസ്തവത്തിൽ ആത്മാവ് നിറഞ്ഞവരായ ജനങ്ങൾ മദ്യപിച്ചിരിക്കുകയല്ല എന്ന് വിശദീകരിക്കുകയായിരുന്നു അതിൽ ചെയ്തത്. ഇന്ന് നാം ദൈവീക ലഹരി പിടിച്ചവരാകുന്നു എന്ന് തോന്നൽ എത്ര പേർക്ക് ഉണ്ടാകാറുണ്ട്? ഇന്ന് നാം ആത്മീയ ഉത്തേജനം പ്രാപിക്കേണ്ടത് ആവശ്യമത്രേ. അതെ സുഹൃത്തെ, അതിനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. 96 സങ്കീർത്തനത്തിന്റെ 9 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിപ്പീൻ. ആരാധന എന്നുള്ളത് സ്നേഹത്തിന്റെ പ്രകടനമാണ്. ദൈവത്തോട് സ്നേഹത്തിൽ ബന്ധപ്പെടുന്നതാണ് ആരാധന. ദാവീദിന്റെ ആദ്യ ഭാര്യയായിരുന്ന മീഖളിന് ദൈവത്തോടുള്ള ദാവീദിന്റെ ഭക്തി ഇഷ്ടപ്പെട്ടില്ല. അവൾ അവനെ നിന്ദിച്ചു. തന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം ദാവീദ് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. സ്നേഹമില്ലാത്ത ആരാധന ചൂടില്ലാത്ത ജ്വാല പോലെയാണ്, നിറമില്ലാത്ത മഴവില് പോലെയാണ്, മണമില്ലാത്ത പുഷ്പം പോലെയാണ്. ദൈവത്തോടുള്ള സ്നേഹത്തിൽ അവനെ മഹത്വപ്പെടുത്തുന്നതാണ് ആരാധന. ഈ ആരാധനയുടെ ആ മനോഹരമായ ഗാനം നാം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ശ്രദ്ധിക്കുന്നതിനു മുൻപ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിത്തന്ന അതിമനോഹരമായ വചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ സങ്കീർത്തന പുസ്തകത്തിലൂടെ പഠിക്കുവാൻ തക്കവണ്ണം തന്ന അവസരത്തിനായി സ്തോത്രം. അങ്ങേ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം ശ്രദ്ധിച്ച എല്ലാവരെയും അതിനുവേണ്ടിട്ട് നീ ഒരുക്കണമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും, കൂടാതെ ഓഡിയോ CD തയ്യാറാകുന്നുണ്ട്, ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ തിരുവല്ല ഓഫീസുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ID: malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447763738 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
ഗംഗ ജീവി സമ്മ